الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആയാത്ത് ദർസെ ഖുർആൻ, ഖുർആൻ ആശയ പഠന പരിപാടിയിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം സൂറത്തു ആലി ഇമ്രാനിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 166 വരെയുള്ള ആയത്തുകളുടെ ആശയങ്ങൾ നാം മനസ്സിലാക്കി. ഉഹദ് പശ്ചാത്തലമാണല്ലോ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തല്ലേ പടച്ചോന്റെ ഇടപെടലുകൾ! ഒരു അന്വേഷണ സംഘം, വിദഗ്ധമായ ഒരു അന്വേഷണ സംഘം ഒരു സംഭവത്തെ എങ്ങനെ സമീപിക്കുമോ, അതിലുപരി പടച്ച തമ്പുരാൻ മനുഷ്യരുടെ നെഞ്ചു പിളർത്തിയിട്ട് ശരിക്കും ഒരു ഓപ്പൺ ഹേർട്ട് സർജറിയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഭീഷണിപ്പെടുത്തലുകളില്ല, ആളുകളെ മൂന്നാം മുറ പ്രയോഗിച്ച് പീഡിപ്പിക്കുന്നില്ല, ജയിലിലടക്കുന്നില്ല, ശിക്ഷാവിധികളില്ല. എന്നാൽ മനസ്സുകൾ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്, പടച്ചോനെ ഈ ആയത്ത് എന്നെ കുറിച്ചാണല്ലോ എന്ന് തോന്നിപ്പോകും വിധത്തില് ഓരോ മനുഷ്യന്റെയും മനസ്സ് അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഉഹദ് ഈ ലോകത്തെ ഒരു മഹ്ഷറാണ് എന്ന് പറഞ്ഞൂടെ? കാരണം അള്ളാഹു തആല ഓരോ മനുഷ്യനെയും ഓരോ ഹൃദയത്തെയും പ്രത്യേകമായിട്ട് വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നാളെ പരലോകത്തെ യഥാർത്ഥ മഹ്ഷർ എന്തായിരിക്കും അല്ലെ? പടച്ച തമ്പുരാൻ, ഓരോ മനസ്സിലേക്കും വിരൽ ചൂണ്ടിയിട്ട് നീ അങ്ങനെ ചിന്തിച്ചില്ലേ, നീ അങ്ങനെ പറഞ്ഞില്ലേ, നീ അങ്ങനെ കരുതിയില്ലേ, നിന്റെ മനസ്സിൽ ഭൗതിക താല്പര്യങ്ങൾ ഉണർന്നില്ലേ, ഇങ്ങനെ ഓരോന്നോരോന്നെടുത്ത് വിചാരണ നടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു നോക്കോ. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഷിഫാഉൽ ലിമാ ഫിസ്സുദൂർ, മനുഷ്യ ഹൃദയങ്ങളിലെ സകല അസ്വസ്ഥതകൾക്കുമുള്ള ശമനൌഷധമായി മാറുന്നത് അല്ലേ? ഈ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോ കേവലം ഒരു ഉഹദ് സംഭവം പഠിക്കുന്നു എന്നാണോ നമുക്ക് അനുഭവപ്പെടുന്നത്? അങ്ങനെയല്ലല്ലോ. ഞാനും ഇതിൽ ഒരാളാണ് എന്ന് തോന്നുന്നില്ലേ? നമ്മുടെ ജീവിതത്തിലും ഇതിന് സമാനമായ പല സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായും ഒക്കെ പല സംഭവങ്ങളിൽ നമ്മൾ ഇടപെടുകയാണ്. അവിടെ നമ്മൾ ഏത് പക്ഷത്താണ്? വിശ്വാസിയുടെ പക്ഷത്താണോ? ഇനി നമ്മുടെ മനസ്സിൽ അവസരവാദത്തിന്റെയും കാപട്യത്തിന്റെയും നിലപാടുകൾ വരുന്നുണ്ടോ? സത്യനിഷേധത്തിന്റെ ധിക്കാരപരമായ നിലപാടിൽ നാം ചെന്നുപെടുന്നുണ്ടോ എന്നൊക്കെ ആലോചിക്കാൻ ഉഹദ് സംഭവം തീർച്ചയായിട്ടും നമുക്ക് ഏറെ പ്രയോജനപ്പെടുന്നുണ്ട്. ചോദിച്ചു കേട്ടില്ലേ, ഉൽത്തും അന്നാഹാത, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ ചോദിച്ചു. ഹുവ മിൻ ഇൻദി അൻഫുസിക്കും, നിങ്ങൾ തന്നെ വരുത്തി വെച്ചതാണ്. കണ്ടില്ലേ പടച്ചോന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങള്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, ഈ റസൂലിനെ കൊണ്ട് സത്യവിശ്വാസികളെ അള്ളാഹു തആല അനുഗ്രഹിച്ചതാണ്. അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹമാണ്. ആ റസൂലിനെ കുറിച്ചല്ലേ നിങ്ങൾ റസൂല് വഞ്ചന നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞത്? വമാ കാന ലി നബിയിൻ അൻ യഖുൽ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല വിഷയത്തിൽ ഇടപെട്ടു. എന്നിട്ട് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്കൃഷ്ട സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഉഹദിൽ സംഭവിച്ചത് മരണഭയമാണ്, ഭൗതികതയോടുള്ള താല്പര്യങ്ങളാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല എടുത്തു പറഞ്ഞു. പിന്നിൽ നിന്ന് റസൂലുള്ള വിളിക്കുമ്പോഴും നിങ്ങൾ പിന്തിരിഞ്ഞോടിക്കളയുകയായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഇങ്ങനെ കുറെ ആത്മവിമർശനങ്ങൾ ഉഹദ് സംഭവത്തില് നാം മനസ്സിലാക്കുന്നുണ്ട്. തുടർന്ന് അള്ളാഹു തആല വീണ്ടും നെല്ലും പതിരും വേർതിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവത്തെ അതിസൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്തിട്ട് നമുക്ക് ആയത്തുകളിലേക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أصابكم يوم التقى الجمعان فبإذن الله فَبِإِذْنِ اللَّهِ وَلِيَعْلَمَ الْمُؤْمِنِينَ وَلِيَعْلَمَ الَّذِينَ نَافَقُوا وَقِيلَ لَهُمْ تَعَالَوْا قَاتِلُوا فِي سَبِيلِ اللَّهِ أَوِ ادْفَعُوا قَالُوا لَوْ نَعْلَمُ قِتَالًا لَاتَّبَعْنَاكُمْ هم للكفر يومئذ أقرب منهم للإيمان يقولون بأفواههم ما ليس في قلوبهم والله أعلم بما يكتمون الذين قالوا لإخوانهم وقعدوا لو أطاعونا ما قتلوا قل فادرءوا عن أنفسكم الموت إن كنتم صادقين وما أصابكم يوم التقى الجمعان അസാബക്കും നിങ്ങളെ ബാധിച്ചത് യൗമൽ തഖൽ ജംആൻ ഇരു സംഘങ്ങൾ ഒരുമിച്ച് ഏറ്റുമുട്ടിയ ആ സന്ദർഭത്തിൽ നിങ്ങളെ ബാധിച്ച ആ വിപത്തുണ്ടല്ലോ. ഫബിഇദ്നില്ല, അത് പടച്ചോന്റെ അനുമതിയോടുകൂടിയാണ്, നിശ്ചയത്തോടു കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അത് അവന്റെ ഖദറിലേക്ക് ചേർത്ത് പറയാണ്. ഇൽത്തഖൽ ജംആൻ എന്ന് ഖുർആൻ മൂന്ന് തവണയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അതിൽ രണ്ട് തവണ സൂറത്തു ആല ഇമ്രാനിൽ തന്നെയാണ് വരുന്നത്, 155 166. ഒരു തവണ സൂറത്തുൽ അംഫാൽ 41 ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാമർശിച്ചു. ഇൽത്തഖൽ ജംആൻ ഇരു സംഘങ്ങൾ ഏറ്റുമുട്ടിയ സന്ദർഭം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെയും അള്ളാഹുവിന്റെ നിശ്ചയത്തോടെയാണ്. വൽ ഖദ്രി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. അതുകൊണ്ട് ആ നിലയ്ക്ക് നിങ്ങൾ അതിനെ ഉൾക്കൊള്ളൂ. അതിന്റെ പേരിൽ പരസ്പരം പഴി പറഞ്ഞ് നേരം കളയരുത്. പിന്നെ അള്ളാഹുവിന് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്ന്, വൽ യഅലമൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ തിരിച്ചറിയുക എന്നതാണ്. നേരത്തെയും വന്നില്ലേ ഇതുപോലുള്ള പ്രയോഗം, വൽ യഅലമൽ മുഅ്മിനീൻ, വലിയഅലം അള്ളാഹുല്ലദീന ആമനു, സത്യവിശ്വാസികളെ അള്ളാഹുവിന് തിരിച്ചറിയണം. വയത്തഹിദ മിൻകും ശുഹദ, നിങ്ങളിൽ നിന്ന് സത്യസാക്ഷികളെയും രക്തസാക്ഷികളെയും അവന് വീണ്ടെടുക്കണം എന്ന് പറഞ്ഞു. അതുപോലെ വലിയുമഹിസ് അള്ളാഹുല്ലദീന ആമനു, സത്യവിശ്വാസികളെ അള്ളാഹുവിന് സ്ഫുടം ചെയ്ത് ശുദ്ധി ചെയ്തെടുക്കണം. വയംഹഖൽ കാഫിരീൻ, സത്യനിഷേധികളെ ഉന്മൂലനം ചെയ്യണം എന്ന് നേരത്തെ വന്നിരുന്നു. അപ്പൊ ഇത്തരം സംഭവങ്ങളിലൂടെ പടച്ചതമ്പുരാൻ ശരിക്കും ഇങ്ങനെ അരിച്ചരിച്ച് ശുദ്ധി ചെയ്തെടുക്കുകയാണ് സത്യവിശ്വാസികളെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. വലിയ ആലമൽ മുഅ്മിനീൻ, തുടർന്ന് 167 അതിനെ തുടർച്ചയായിട്ട് പറയാണ്, വലിയ ആലമല്ലദീന നാഫഖു, വലിയ ആലമ, അവന് അറിയാൻ വേണ്ടി കൂടിയാണ്, അല്ലദീന, ഒരു കൂട്ടരെ, നാഫഖു, കാപട്യം വെച്ചു പുലർത്തുന്നവരെയും അള്ളാഹുവിനെ തിരിച്ചറിയണം. അതിനുവേണ്ടിയാണ്, അതിനുവേണ്ടി വ്യത്യസ്ത സന്ദർഭങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. വേണമെങ്കിൽ പടച്ചോൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അല്ലെ, പ്രകൃതിക്ക് അതീതമായിട്ട് അള്ളാഹു പെട്ടെന്ന് ഇടപെടുന്നു, ഉഹദിൽ പങ്കെടുക്കുന്നവരെ വിജയിപ്പിക്കുന്നു, മക്കാ മുശ്രിക്കുകളെ പരാജയപ്പെടുത്തുന്നു, ഇങ്ങനെയൊക്കെ സംഭവിപ്പിച്ചുകൂടെ? സംഭവിപ്പിക്കാം, പക്ഷേ അത് ഒരിക്കലും പ്രയോജനപ്രദമല്ല. നിങ്ങൾ ഒരു ആദർശ സമൂഹമാണെങ്കിൽ നിങ്ങളെ വേർതിരിക്കാൻ വേണ്ടി തന്നെയാണ്. നിങ്ങളിൽ ആരാണ് ഇഖ്ലാസ് ഉള്ളവർ, ആരിലാണ് കാപട്യം ഉള്ളത്, ആരിലാണ് കുഫ്ർ ഉള്ളത് എന്ന് വേർതിരിക്കാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു ഇത്തരം അവസരങ്ങൾ സൃഷ്ടിക്കുന്നത്. യുദ്ധം വിജയിക്കേണ്ടത് അള്ളാഹുവിന്റെ അത്ഭുതകരമായ ഇടപെടലുകളിലൂടെയല്ല. പിന്നെയോ, വിശ്വാസദാർഢ്യം നിങ്ങൾ പ്രകടിപ്പിക്കണം. നിങ്ങളുടെ ഇച്ഛാശക്തി, നിങ്ങളുടെ കർമ്മസന്നദ്ധത, സമർപ്പണബോധം, യുദ്ധതന്ത്രം, ഇതൊക്കെയാണ് ഭൗതികമായിട്ട് അതിലെ ഘടകങ്ങൾ. നിങ്ങളുടെ ഈമാനാണ് അതിലേറ്റവും പ്രധാനം. അതിലുപരി അള്ളാഹുവിന്റെ സഹായം തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷെ പെട്ടെന്ന് പഠിച്ചോൻ ആ ഉഹദിൽ പങ്കെടുത്തവർ വിജയിക്കട്ടെ എന്ന് പെട്ടെന്ന് അങ്ങ് പ്രഖ്യാപിച്ച് എല്ലാവരെയും വിജയിപ്പിക്കുക എന്നത് അള്ളാഹുവിന്റെ രീതിയല്ല. മറിച്ച് ഓരോന്നും വേർതിരിയണമെങ്കിൽ എല്ലാവർക്കും അവസരം ഉണ്ടാവണം, അവനവന്റെ മനസ്സ് എവിടെ നിൽക്കുന്നു എന്നുണ്ടാവണം. അതിനാൽ ഉഹദ് കൃത്യമായ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് എന്ന് മനസ്സിലാക്കണം. വലിയ അലമല്ലദീന നാഫഖു, വലിയ അലമല്ലദീന നാഫഖു, കാപട്യം വെച്ചു പുലർത്തുന്നവർ ആരാണെന്ന് അള്ളാഹുവിനെ തിരിച്ചറിയണം. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? പടച്ചോൻ ഒരിക്കലും ഖുർആനില് കപടന്മാരുടെ പേര് വിവരങ്ങളൊന്നും പ്രസിദ്ധപ്പെടുത്തുന്നില്ല. അവരുടെ സ്വഭാവവും പ്രകൃതവും പലപ്പോഴും എടുത്തു പറയുന്നുണ്ട്. എന്നിട്ട് അത് മുഖേന അവിശ്വാസികൾക്കും അവരവർക്ക് തന്നെയും എന്നിൽ കാപട്യമുണ്ടോ എന്ന് പരിശോധിക്കാം എന്നതാണ്. അല്ലാതെ ഒരിക്കലും കപടന്മാരുടെ ലിസ്റ്റ് അള്ളാഹു പ്രസിദ്ധപ്പെടുത്തിയില്ലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചിലരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പില് ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് എന്റെ പേര് ആ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ. പക്ഷേ ഒരിക്കലും പരസ്യപ്പെടുത്തിയില്ല. എന്താ കാരണം? സംസ്കരണമാണ് ഇവിടെ ഉദ്ദേശം. ഇവിടെ ഇതേ വിശ്വാസികളുമായിട്ട് അള്ളാഹുവിന് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ഇസ്ലാമിന്റെ മാർഗത്തിലുള്ള ഈ പരിശ്രമങ്ങൾ ഇനിയും മുന്നോട്ട് പോകണമല്ലോ. ഫത്ഹമൊക്കെ സംഭവിക്കണം, ഹജ്ജത്തുൽ വിദാ സംഭവിക്കണം, അങ്ങനെ ഈ ഇസ്ലാമിക പ്രസ്ഥാനം ആ നാട്ടിലും ലോകത്ത് മുഴുവനും പരക്കണം. അതൊക്കെയും ഇവരിലൂടെയാണ് സംഭവിക്കേണ്ടത്. അതിനാൽ ഇവരെ ആക്ഷേപിച്ച് കുറ്റപ്പെടുത്തി മാറ്റി നിർത്തി ശിക്ഷിക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടില്ല, ശുദ്ധി ചെയ്തെടുക്കാനാണ് അള്ളാഹുവിന്റെ തീരുമാനം. അതിനാൽ തെറ്റ് ചൂണ്ടിക്കാട്ടുന്നു, പക്ഷെ വ്യക്തികളെ ആക്ഷേപിക്കുന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു തആല തിരിയുന്നില്ല എന്നതാണ്. അത് നമ്മളും ഉൾക്കൊള്ളേണ്ട വിഷയമാണ്. പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ ആ കുറ്റത്തെയും തെറ്റിനെയുമാണ് ആക്ഷേപിക്കേണ്ടത്, അല്ലാതെ വ്യക്തികളെയല്ല. വ്യക്തികളെ ശുദ്ധി ചെയ്ത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നാണ്. വലിയാലമല്ലദീന നാഫഖു, എന്നിട്ട് അള്ളാഹു തആല കപടന്മാരിൽ ചിലരുടെ സമീപനം, ഉഹദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമീപനങ്ങൾ അള്ളാഹു വെളിപ്പെടുത്താൻ പോവാണ്. വഖീല ലഹും തആലൂ ഖാതിലു ഫീ സബീലില്ലാഹി അവ ഇദ്ഫഉ. വഖീല ലഹും, അവരോട് പറയപ്പെട്ടിരുന്നു, തആലൂ, നിങ്ങൾ വരുവിൻ, ഖാതിലു, നിങ്ങൾ യുദ്ധം ചെയ്യുവിൻ, ഫീ സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ, ഔ അല്ലെങ്കിൽ ഇദ്ഫഉ, ദഫഅ പ്രതിരോധിച്ചു, തടഞ്ഞു എന്നാണ്. ഇദ്ഫഉ, നീ പ്രതിരോധിക്കുക, ഇത് ഫഊ, നിങ്ങൾ പ്രതിരോധിക്കുവിൻ. മൂന്ന് കാര്യമാണ് പറഞ്ഞത് അല്ലെ. ഒന്ന്, താലവ്, നിങ്ങൾ വരുവിൻ. രണ്ട്, ഖാതിലു ഫി സബീലില്ല, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുവിൻ. മൂന്ന്, ഔ ഇത് ഫഊ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതിരോധിക്കുവിൻ എന്ന് മൂന്ന് കാര്യങ്ങളാണ് അവരോട് പറഞ്ഞത്. നിങ്ങൾ ഓർക്കുന്നില്ലേ, ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്ന വേളയില് മുനാഫിക്കുകൾ എന്താ പറഞ്ഞത്? മുനാഫിക്കുകളിൽ പെട്ടവരായിരുന്നു പറഞ്ഞത്, നമുക്ക് മദീനയ്ക്ക് പുറത്തു പോകേണ്ടതില്ല, അകത്ത് വെച്ച് അവരിങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം പ്രതിരോധിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു അവർ. അങ്ങനെ പിന്തിരിയാൻ ശ്രമിച്ചിരുന്നു അവർ. പക്ഷെ ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ചുകൊണ്ട് അവർ പുറപ്പെട്ടതാണ്. പക്ഷെ വഴിക്ക് വെച്ച് 300 ആളുകൾ പിന്മാറിക്കളഞ്ഞു. ആ സമയത്ത് അബ്ദുല്ലാഹിബിനു അമ്മർ ബിനു ഹസാം എന്ന സ്വഹാബി, അബ്ദുല്ലാഹിബിനു അമ്മർ ബിനു ഹസാം എന്ന സ്വഹാബി അവരോട് പറയുന്നുണ്ട്, അവരെ തിരിച്ചു വിളിക്കുന്നുണ്ട്, വാ, നിങ്ങൾ അങ്ങനെ പോയിക്കളയല്ലേ എന്ന് പറഞ്ഞു. നിങ്ങൾ പിന്തിരിയരുത്, ഞങ്ങളോടൊപ്പം യുദ്ധമുഖത്തേക്ക് വരൂ എന്ന് പറഞ്ഞു. ഇല്ല, ഞങ്ങളില്ല എന്നവര്. ആ സമയത്ത് അദ്ദേഹം വീണ്ടും പറഞ്ഞു, നിങ്ങൾ യുദ്ധം ചെയ്തില്ലെങ്കിലും വരൂ. വലിയൊരു സംഖ്യാബലം, ആൾബലം കണ്ടാല് തീർച്ചയായും മക്കാ മുശ്രിക്കുകളുടെ ആത്മവീര്യം ചോർന്നു പോകും, ആ നിലക്കെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കൂ എന്നാ പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് അവരുടെ പ്രതികരണം എന്താണെന്നറിയോ? ഖാലു ലൗ നഅലമു ഖിതാലല്ല തബഅനാകും, ലൗ, എങ്കിൽ, നഅലമു, ഞങ്ങൾ അറിയുന്നുവെങ്കിൽ ഖിത്താലൻ യുദ്ധം ഉണ്ടാകുമെന്ന് ഞങ്ങൾ അറിഞ്ഞുവെങ്കിൽ ല ഇത്തബഅനാക്കും തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ പിന്തുടരും എന്നാ പറഞ്ഞത്. യുദ്ധം ഉണ്ടാവുമെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമായിരുന്നു. പക്ഷെ യുദ്ധമൊന്നും ഉണ്ടാവില്ലെന്നേ, അതൊക്കെ വെറുതെ പറയാണ്, അതൊക്കെ മുഹമ്മദിന്റെ ജാടയാണ് യുദ്ധം ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞ് പുറപ്പെടുക, അങ്ങനെ ആളുകളെ വെറുതെ ആവേശം കയറ്റാനാണ്. യുദ്ധം ഉണ്ടാകുന്ന ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾ വരാതിരിക്കോ, ഞങ്ങൾ എന്താ മുസ്ലിങ്ങളല്ലേ എന്നൊക്കെയാണ് അവരുടെ ചോദ്യം. ലൗ നഅലമു ഖിതാലല്ലതബഅനാകും, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരങ്ങ് പിന്തിരിഞ്ഞു പോയി. അവരാ പറഞ്ഞത് സത്യമായിരുന്നോ? അല്ല, അവർക്ക് നന്നായി അറിയാമായിരുന്നു ഖുറൈശി പട ഉഹദിലെത്തിയിട്ടുണ്ട്, അവർ സർവായുധ സജ്ജരാണ് എന്നൊക്കെ അറിയാം, ഉഹദ് സംഭവിക്കും എന്ന കാര്യം 100% ഉറപ്പുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും അവർ പിന്മാറിയത്, തന്ത്രപരമായിട്ട് അവർ പിന്മാറിയത്. കാരണം ഇസ്ലാം ജയിക്കുന്നതിൽ അവർക്ക് ഒട്ടും താല്പര്യമില്ല. എന്തുകൊണ്ടാണ്? അവരുടെ നേതാവ് ഉണ്ടല്ലോ അബ്ദുല്ലാഹിബിൻ ഉബയ്യബിൻ സുലൂൽ, അദ്ദേഹമാണല്ലോ മദീനയില് ഭരണാധികാരി ആവേണ്ടിയിരുന്നത്. ആ ചാൻസ് നഷ്ടപ്പെട്ടു പോയല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടെ. അതിനാൽ മക്കാ മുശ്രിക്കുകൾ ഈ മുസ്ലിങ്ങളെ നാമാവശേഷമാക്കിയാൽ ആ ചാൻസില് നമ്മുടെ നേതാവിനെ വീണ്ടും മദീനയിൽ ഭരണാധികാരിയായിട്ട് വാഴിക്കാം, ഇതായിരുന്നു അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവർക്ക് ഇസ്ലാമിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ വലിയ താല്പര്യമില്ല. മുസ്ലിങ്ങളെ മക്കാ മുശ്രിക്കുകൾ ഇല്ലാതെയാക്കട്ടെ, ആ ചാൻസില് നമുക്ക് അധികാരം പിടിച്ചെടുക്കാം എന്നതായിരുന്നു അവരുടെ മനസ്സിലെ ആഗ്രഹം. അതാണ് അള്ളാഹു ഇനി പറയുന്നത്, ഹും അവരുണ്ടല്ലോ ലിൽ കുഫർ, സത്യനിഷേധത്തോടാണ് യൗമ ഇദിൻ അന്ന് അഖറബു മിൻഹും, അഖറബ് ഏറെ അടുത്ത് നിൽക്കുന്നത്, മിൻഹും അവരിൽപ്പെട്ട ആളുകൾ ലിൽ ഈമാൻ, വിശ്വാസത്തെക്കാളും ഈമാനിനേക്കാൾ കുഫറിനോടാണ് അവരിൽ അധിക പേരും കൂടുതൽ അടുത്തിരുന്നത്. ഇതാണ് കുഫർ, ഭൗതിക താല്പര്യമാണ്, അവരുടെ നേതാവിനെ മദീനയുടെ ഭരണാധികാരിയാക്കണം, അതിന് ഇസ്ലാമിക സമൂഹം നാമാവശേഷമാകണം, അതിന് കിട്ടിയ നല്ലൊരു ചാൻസാണിത്, അതുകൊണ്ട് നമ്മൾ 300 ആളുകൾ പിന്തിരിയുകയാണ് എന്നവർ തീരുമാനിച്ചായിരുന്നു. അള്ളാഹു തആല അവരുടെ മനസ്സ് കൃത്യമായിട്ട് വിളിച്ചു പറഞ്ഞത് കണ്ടോ, ഹും ലിൽ കുഫ്രി യൗമ ഇദിൻ അഖറബു മിൻഹും ലിൽ ഈമാൻ, ഹും അവർ ലിൽ കുഫർ, സത്യനിഷേധത്തോടാണ് യൗമ ഇദിൻ ആ ദിവസം അഖറബു മിൻഹും ലിൽ ഈമാൻ, വിശ്വാസത്തെക്കാൾ കൂടുതൽ അവർ അടുത്തു നിന്നത് കുഫറിനോടാണ് എന്ന് അള്ളാഹു വെളിപ്പെടുത്താണ്. എന്നിട്ടോ അവർ നേരത്തെ ഇങ്ങനെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞല്ലോ, യുദ്ധം ഉണ്ടാവുമെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും വരുമെന്ന് യഖൂലൂൻ, അവർ പറഞ്ഞിട്ടുണ്ട്, അവർ പറയുന്നുണ്ട്, ബി അഫ്വാഹിഹിം, അവരുടെ വായകൾ കൊണ്ട്, ഫാ വായ, അതിന് ബഹുവചനമാണ് അഫ്വാ, വായകൾ കൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മാ ലൈസ ഫി ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ ഇല്ലാത്തത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക അവർ. അതാണല്ലോ കാപട്യം, അകത്തില്ലാത്തത് നാവ് കൊണ്ട് വിളിച്ചു പറയാം, ഒന്നും മനസ്സുമായിട്ട് ബന്ധമില്ല, ആത്മാർത്ഥത ഇല്ല എന്നർത്ഥം. ആ നിലക്ക് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, യുദ്ധം ഉണ്ടാകുമെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം വരുമായിരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സ് യഥാർത്ഥത്തിൽ എന്താ പറയുന്നെന്നറിയോ, യുദ്ധമുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ വരാത്തത് എന്നാണ്. എന്നാലോചിച്ച് നോക്ക്, യുദ്ധമുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ വരാത്തത്. ഞങ്ങളെ അങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ സന്നദ്ധരല്ല, ഞങ്ങളെ അങ്ങനെ മരണത്തിലേക്ക് ആട്ടിത്തെളിക്കാൻ നോക്കേണ്ട, നിങ്ങൾ പോയിട്ട് തുലഞ്ഞോളൂ, നശിച്ചോളൂ എന്നാണ് യഥാർത്ഥത്തിൽ അവരാ പറഞ്ഞത് എന്ന് അള്ളാഹു വെളിപ്പെടുത്താണ്. യഖൂലൂ നബി അഫ്വാഹിഹിം, അവരുടെ വായകൾ കൊണ്ട് അവർ പറയുന്നു, മാ ലൈസ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ ഇല്ലാത്ത, വല്ലാഹു അഅലമു ബിമാ യക്തുമൂൻ, നിങ്ങൾ സത്യവിശ്വാസികളെ എത്ര തന്നെ വഞ്ചിച്ചാലും അവർക്ക് മുമ്പില് കപടന്മാരായിട്ട് നിങ്ങൾ എങ്ങനെ അഭിനയിച്ചാലും, വിശ്വാസികളായിട്ട് അഭിനയിച്ചാലും, വല്ലാഹു അഅലം, പടച്ചോൻ നന്നായി അറിയുന്നവനാണ്, ബിമാ യക്തുമൂൻ, അവർ മറച്ചു വെക്കുന്നത് അള്ളാഹു തആല നന്നായി അറിയുന്നുണ്ട് എന്ന് ഒടുവിൽ അള്ളാഹു താക്കീത് നൽകുകയാണ്. ഒന്നുകൂടി അർത്ഥം ശ്രദ്ധിക്കാം, വലിയ ആലമല്ലദീന നാഫഖു, ഈ ഉഹദ് സംഭവത്തിന്റെ ഒരു ലക്ഷ്യം കപടന്മാരെ അള്ളാഹുവിനെ തിരിച്ചറിയുക എന്നതാണ്. വഖീല ലഹും, അവരോട് പറയപ്പെട്ടപ്പോ, തആലൂ, നിങ്ങൾ വരുവിൻ, ഖാത്തിലു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുവിൻ, ഔ അല്ലെങ്കിൽ ഇദ്ഫഉ, നിങ്ങൾ പ്രതിരോധിക്കുകയെങ്കിലും ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഖാലു, അപ്പൊ അവരുടെ മറുപടി, ലൗ നഅലമു, ഞങ്ങൾ അറിയുന്നുവെങ്കിൽ, ഖിതാലൻ, യുദ്ധം സംഭവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നുവെങ്കിൽ, ലഇത്തബഅനാകും, തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ പിന്തുടരും എന്നായിരുന്നു. ഹും അവർ ലിൽ കുഫർ, സത്യനിഷേധത്തോടാണ്, യൗമ ഇദിൻ, അന്ന്, അഖറബു മിൻഹും ലിൽ ഈമാൻ, വിശ്വാസത്തെക്കാൾ അവരിൽ അധിക പേരും അടുത്തു നിന്നത് കുഫറിനോടാണ്. യഖൂലൂൻ, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ബി അഫ്വാഹിഹിം, അവരുടെ വായകൾ കൊണ്ട്, മാ ലൈസ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ ഇല്ലാത്തത് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വല്ലാഹു ആലം, പടച്ചോൻ നന്നായി അറിയുന്നവനാണ്, ബിമാ യക്തുമൂൻ, അവർ ഒളിച്ചു വെക്കുന്നതിനെ കുറിച്ച്. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അതിഗുരുതരമായ മറ്റൊരു സന്ദർഭം അവരുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തുകയാണ്. 168-ാമത്തെ ആയത്തിൽ ഇവർ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയല്ലോ, എന്നിട്ട് എന്താ അവർ ചെയ്തത്? അവർ വീട്ടിൽ കുത്തിയിരുന്നു. നമ്മളെ കാലത്താണെങ്കിൽ ആളുകൾ ടി വി കണ്ടിങ്ങനെ ഇരിക്കും, എന്താ സംഭവിക്കുന്നത് നോക്കാലോ എന്ന പോലെ യുദ്ധത്തെ കുറിച്ച് പലതും പറഞ്ഞ് ഇപ്പൊ മുസ്ലിങ്ങളുടെ കഥ കഴിയും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നേരം കളഞ്ഞു. അത് കഴിഞ്ഞ് യുദ്ധം സംഭവിച്ചല്ലോ, ഉഹദ് സംഭവിച്ചു, അതിൽ 70 വിശ്വാസികൾ ശുഹദാക്കളായി. അതിനുശേഷം അവരെന്താ ചെയ്തതെന്നറിയോ, ഈ ശുഹദാക്കളുടെ വീടുകളിൽ ചെന്നിട്ട് അവരോട് പലതും പറഞ്ഞു കൊടുക്കാൻ. നമ്മൾ അപ്പോഴേ പറഞ്ഞതാണ് യുദ്ധത്തിന് പോകണ്ടാന്ന്. വല്ല കാര്യം ഉണ്ടായിരുന്നോ? മുഹമ്മദും കൂട്ടരും ഇങ്ങനെ വിളിച്ചു പറയുമ്പോഴേക്ക് പിന്നാലെ ചെല്ലേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? പോയിരുന്നില്ലെങ്കിൽ അവരിപ്പോ നമ്മളെ കൂടെ ഉണ്ടായേനെ. ഈ മുഹമ്മദാണ് ഇതിന്റെയൊക്കെ പിന്നില്. ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആളുകളുടെ മനസ്സിൽ നീരസം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു. അവരുടെ ബന്ധുമിത്രാദികൾ ഷഹാദത്ത് വരിച്ചിട്ട് അതിൽ ദുഃഖിക്കുന്ന, അഥവാ മരണപ്പെട്ടു പോയതിൽ ദുഃഖിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ആ വീട്ടിൽ ഉണ്ടാവുക സ്വാഭാവികമായിട്ടും. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് യുദ്ധത്തിനൊന്നും പോകേണ്ട കാര്യമില്ല. പക്ഷെ പറഞ്ഞിട്ട് കേട്ടില്ല. കേട്ടിരുന്നെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ കൊല്ലപ്പെടുമായിരുന്നില്ലല്ലോ. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ രൂപത്തില് അവര് ഇസ്ലാമിനെയും റസൂലിനെയും എതിരില് പലതും പറഞ്ഞു നടക്കുകയാണ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലദീന ഖാലു, പറഞ്ഞവരാണ് അവര്. ഇഖ്വാനിഹിം, തങ്ങളുടെ സഹോദരങ്ങളോട് അവര് പറഞ്ഞു. വഖഅദു, എങ്ങനെ പറഞ്ഞത്? ഇരുന്നു കൊണ്ടാണ് പറഞ്ഞത്. ഖഅദ, ഇരുന്നു, വീടുകളിൽ ഇരിക്കുന്നവരായി കൊണ്ട് പറഞ്ഞു. വഖഅദു ലൗ അത്താഊന മാ ഖുതിലു, ലൗ എങ്കിൽ, അത്താ അനുസരിച്ചു, അത്താഊ അവർ അനുസരിച്ചിരുന്നെങ്കിൽ, ആ ശുഹദാക്കൾ ഉണ്ടല്ലോ, അത്താഊന ഞങ്ങൾ പറഞ്ഞത് അനുസരിച്ചിരുന്നെങ്കിൽ, മാ ഖുതിലു അവർ കൊല്ലപ്പെടുമായിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ യുദ്ധത്തിന് പോകണ്ടാന്ന്. അങ്ങനെ അവർ യുദ്ധത്തിന് പോയി. പോയിട്ട് ഇപ്പൊ എന്തായി? അവരെ നമുക്ക് നഷ്ടപ്പെട്ടു. അത് തന്നെ, വഖഅദു എന്നത് വീട്ടിൽ കുത്തിയിരുന്നു എന്നാണ്. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞിട്ട് വീട്ടിൽ കുത്തിയിരുന്ന ആൾക്കാര്, ഖാലൂലി ഇഖ്വാനിഹിം, യുദ്ധത്തിന് ശേഷം അവര് മരണപ്പെട്ട ആളുകളുടെ വീടുകളിലേക്ക്, അഥവാ തങ്ങളുടെ സഹോദരന്മാരുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, ലൗ അത്താഉന മാ ഖുതിലു, ഈമാൻ ചോർത്തിക്കളയുന്ന വർത്തമാനമാണ് അല്ലെ, ഞങ്ങളെ അനുസരിച്ചിരുന്നെങ്കിൽ അവർ കൊല്ലപ്പെടുമായിരുന്നില്ല. വല്ലാത്ത വർത്തമാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല ഇതിനെന്താ മറുപടി കൊടുക്കുന്നത്? ഖുൽ, നബിയെ അവരോട് പറയൂ, ഫദ്റഉ അൻ അൻഫുസികുമുൽ മൗത ഇൻ കുന്തും സാദിഖീൻ. ഫദ്റഉ, ദറഅ, തടഞ്ഞു നിർത്തി എന്ന് തന്നെയാണ് അർത്ഥം. ഫദ്റഉ, നിങ്ങൾ തടഞ്ഞു നിർത്തൂ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ തടഞ്ഞു നിർത്തൂ. അൻ അൻഫുസിക്കും, നിങ്ങളുടെ കാര്യത്തിൽ, അൽ മൗത്ത്, മരണത്തെ നിങ്ങൾ തടഞ്ഞു നിർത്തൂ. ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ. അങ്ങനെയുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ടാണ് അവർ മരിച്ചു പോയതെങ്കിൽ നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ടോ നിങ്ങൾ മരിക്കൂല എന്ന്? നിങ്ങൾ ഭയങ്കര ആസൂത്രണമുള്ള, വളരെ വിദഗ്ധമായിട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങൾ മരിക്കൂല എന്ന്? അതുകൊണ്ട് ഇത്തരം വാക്കുകൾ പ്രയോഗിച്ച് ആളുകളുടെ ഈമാൻ ദുർബലപ്പെടുത്താൻ ശ്രമിക്കരുത് എന്നാണ് അള്ളാഹു തആല ഉണർത്തുന്നത്. അവ എത്ര ഗുരുതരമായ പണിയാണ് അവർ ചെയ്തത്. ബന്ധുക്കളുടെ നഷ്ടത്താൽ മാനസികമായി പ്രയാസപ്പെട്ട് കഴിയുന്ന ആളുകളുടെ അടുക്കൽ പോയിട്ട് ഇസ്ലാമിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ചെയ്തത് എന്ന് പറഞ്ഞാൽ, അവരാണ് നിങ്ങളുടെ ബന്ധുക്കളെ കൊലപ്പെടുത്തിയത്, കൊല്ലിച്ചത് എന്ന രൂപത്തിൽ പറഞ്ഞു കൊടുത്തു. അല്ലദീന ഖാലൂ ലിഇഖ്വാനിഹിം, തങ്ങളുടെ സഹോദരങ്ങളോട്, അഥവാ വിശ്വാസി സഹോദരങ്ങളോട് അവർ പറഞ്ഞു. വഖഅദു, ഇരിക്കുന്നവരായിക്കൊണ്ട്, ലൗ അത്താഊന, വീടുകളിൽ ഇരിക്കുന്നവരായിട്ട് അവര് ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, ലൗ അത്താഊന, അവർ ഞങ്ങളെ അനുസരിച്ചിരുന്നെങ്കിൽ മാ കുത്തിലോ അവർ കൊല്ലപ്പെടുമായിരുന്നില്ല. ഖുൽ, നബിയെ അവരോട് പറയൂ, ഫദ്റഊ, നിങ്ങൾ തടയൂ, അൻ അംഫുസിക്കും, നിങ്ങളുടെ കാര്യത്തിൽ, അൽ മൗത്ത, മരണത്തെ തടഞ്ഞു നിർത്തൂ, ഇൻകുന്തും സാദിഖീൻ, നിങ്ങൾ അതിന് കഴിയുന്നവരാണെങ്കിൽ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവരെ ഉണർത്താൻ. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നേരത്തെയും അവർ നടത്തില്ലേ? ലൗകാനു ഇന്ദന മാ മാത്തു വമാ കുത്തിലു, അവർ നമ്മോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ അവർ മരിക്കുമായിരുന്നില്ല, കൊല്ലപ്പെടുമായിരുന്നില്ല. ലിയജാലല്ലാഹു ദാലിക ഹസ്രത്തം ഫി ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ പടച്ചോൻ ഇട്ടുകൊടുത്ത നഷ്ടബോധമാണത് എന്നാണ് അതിനെ കുറിച്ച് പറഞ്ഞത്. ലൗകാന ലനാ മിനൽ അംരി ഷൈ മാ കുത്തിൽന ഹാഹുന, കാര്യങ്ങൾ തീരുമാനിക്കുന്നിടത്ത് നമുക്ക് വല്ല റോളും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കൊല്ലപ്പെടുമായിരുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആളുകളുടെ ഈമാനിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു താല ഒരാൾക്ക് മരണം വിധിച്ചാൽ അയാൾ തന്റെ വീട്ടിലെ കിടപ്പറയിലാണെങ്കിൽ പോലും മരണം അയാളുടെ അടുക്കലേക്ക് ചെന്നെത്തും എന്ന് നേരത്തെ പരാമർശം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇനി അള്ളാഹു സുബ്ഹാനഹു താല ഈ ശുഹദാക്കളുടെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സത്യവിശ്വാസികൾ ചിന്തിക്കേണ്ടത് എന്ന് വെളിപ്പെടുത്താൻ, മുനാഫിക്കുകൾ പോയിട്ട് അവരുടെ ബന്ധുക്കളുടെ വീടുകളിൽ ചെന്നിട്ട് അവരെ നമുക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ, വലിയ അബദ്ധം പറ്റിയല്ലോ എന്നാ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ശുഹദാക്കളുടെ പദവി, അവർ ഇപ്പോൾ വിരാജിക്കുന്ന ഉന്നതമായ പദവി എന്താണ് എന്ന് അള്ളാഹു വെളിപ്പെടുത്താൻ പോവാണ്. أعوذ بالله من الشيطان الرجيم ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون فرحين بما آتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم من خلفهم ألا خوف عليهم ولا هم يحزنون يستبشرون بنعمة من الله وفضل وأن الله لا يضيع أجر المؤمنين. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹാദത്ത് വരിച്ച, രക്തസാക്ഷ്യം വരിച്ച വിശ്വാസികളെ കുറിച്ച് എങ്ങനെയാണ് നാം ഉൾക്കൊള്ളേണ്ടത്, കരുതേണ്ടത്? കപടന്മാരുടെ, നേരത്തെ അവര് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച, രക്തസാക്ഷികൾ മരിച്ചുപോയി, നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞതിന് അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്ന മറുപടിയാണിത്. അവർ കൊല്ലപ്പെട്ടവരല്ല, അവർ മരിച്ചവരല്ല, അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്നാണ് പടച്ചു തമ്പുരാൻ ഇവിടെ ബോധ്യപ്പെടുത്തുന്നത്. വലാ തഹ്സബന്ന, ഹസിബ യഹ്സബു, വിചാരിച്ചു. വലാ തഹ്സബന്ന, തീർച്ചയായും നീ വിചാരിച്ചു പോകരുത്. അല്ലദീന, ഒരു വിഭാഗത്തെ കുറിച്ച്, ഖുത്തിലു, അവർ വധിക്കപ്പെട്ടിരിക്കുന്നു, ഫി സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവരെ കുറിച്ച്, അംവാത്തൻ, അവർ മരിച്ചു പോയവരാണ് എന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത്ത, ബൽ, എന്നാൽ, ബൽ, അങ്ങനെയല്ല, മറിച്ച്, പക്ഷേ, അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്, ഇന്ദ റബ്ബിഹിം, അവരുടെ റബ്ബിങ്കൽ, യുർസഖൂൻ, അവർക്ക് വിഭവം നൽകപ്പെടുന്നുമുണ്ട്, അള്ളാഹുവിങ്കൽ അവർക്ക് വിഭവം നൽകപ്പെടുന്നുണ്ട്. പടച്ചു തമ്പുരാൻ വളരെ സന്തോഷകരമായ, പ്രതീക്ഷാ നിർഭരമായ ഒരു മറുപടിയാണ് ഈ വിഷയത്തിൽ നൽകുന്നത്. നേരത്തെ സൂറത്തുൽ ബഖറ 154 ഇതിന് സമാനമായ ആശയം വന്നിരുന്നു. വലാ തഖൂലു, നിങ്ങൾ പറയരുത്, ലിമൻ യുഖ്തലു ഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവരെ കുറിച്ച്, അംവാത്, അവർ മരിച്ചുപോയവരാണെന്ന്. ബൽ അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്, വലാക്കില്ലാ തഷ്ഊറൂൻ, എന്നാൽ നിങ്ങൾക്ക് അത് അനുഭവപ്പെടുന്നില്ല. നിങ്ങൾക്ക് അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്നത് പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടുന്നില്ല എന്ന് മാത്രം. ശുഹദ, രക്തസാക്ഷികൾ എന്ന് നമ്മൾ അർത്ഥം പറയുന്ന ഒരു വാക്കാണ്. സത്യസാക്ഷികൾ എന്നും അർത്ഥം പറയാം. അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെടുന്നവരാണ് അവർ. സത്യധർമ്മങ്ങൾക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തവരാണ്. ശരീഅത്തിന്റെ സാങ്കേതിക ഭാഷയിൽ ആരാണ് ഷഹീദ് എന്ന് ചോദിച്ചാൽ, ഇസ്ലാമും കുഫ്റും തമ്മിലുണ്ടായ സംഘട്ടനത്തിൽ ബോധപൂർവം പങ്കെടുക്കുകയും അതിൽ കൊല്ലപ്പെടുകയും ചെയ്ത സത്യവിശ്വാസിയാണ്. ബോധപൂർവം പങ്കെടുക്കുക, അയാളാണ് ലക്ഷണമൊത്ത ഷഹീദ് എന്ന് പറയുന്നത്. അല്ലാത്തവരെയും ഷഹീദില് എണ്ണിയിട്ടുണ്ട് എന്നത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. ആ നിലയ്ക്ക് അള്ളാഹുവിങ്കിൽ സവിശേഷമായ പദവി നൽകപ്പെട്ടവരാണ് ഇവർ എന്നാണ് അള്ളാഹു ഉണർത്തുന്നത്. ആ നിലയിൽ രക്തസാക്ഷികളായി മാറിയവരാണ് ഉദ്ദേശം. എന്നാൽ യുദ്ധത്തിൽ പരിക്കു പറ്റിയിട്ട് പിന്നീട് മരണപ്പെടുന്നവർ ഈ ശുഹദാക്കളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നില്ല. അവർ മറ്റൊരു വിഭാഗം ശുഹദാക്കളായിട്ടാണ് ഗണിക്കപ്പെടുന്നത് എന്നും മനസ്സിലാക്കാം. അപ്പൊ ഇതിന്റെ യാഥാർത്ഥ്യം ആർക്കാ ഉൾക്കൊള്ളാൻ കഴിയാം? അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ അവർ മരിച്ചില്ലേ? വൈദ്യശാസ്ത്രപരമായിട്ട് അവർ മരിച്ചു പോയിരിക്കുന്നു, പിന്നെ എങ്ങനെ ജീവിച്ചിരിക്കുന്നു നിങ്ങൾ പറയുന്നത്? ഇത് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിലുള്ള വിശ്വാസവും പരലോക വിശ്വാസവും ഉണ്ടായിരിക്കണം. അതില്ലാത്ത ആളുകൾക്ക് ഒരിക്കലും ഇത് ഉൾക്കൊള്ളുവാൻ സാധ്യമല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറഞ്ഞാൽ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ചെറിയ ഒരു കാലഘട്ടം മാത്രമാണ് ജീവിതം. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്നത് ഈ ഭൗതിക ജീവിതം, യഥാർത്ഥ ജീവിതത്തിന്റെ ആദ്യ ഘട്ടം മാത്രമാണ്. മരണമോ, മരണം ഭൗതിക ലോകത്ത് നിന്ന് അദൃശ്യ ലോകത്തേക്കുള്ള ഒരു വാതിലിലൂടെയുള്ള പ്രവേശനമാണ്. അവിടെ ജീവിതം അവസാനിക്കല്ല, ജീവിതം വിശാലമാവുകയാണ്. കൂടുതൽ വിശാലമായ ഒരു ഭൂമികയിലേക്ക് ജീവിതം പറിച്ചു നടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് ഇത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ബൽ അഹ്യാ എന്ന് പറയുമ്പോൾ അവർ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരാണ്. ആ രക്തസാക്ഷികൾ മരിക്കുന്നില്ല, അവർ ജീവിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഉണർത്തുകയാണ് ചെയ്യുന്നത്. ബൽ അഹ്യാ, അവർ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. നമുക്കറിയില്ല എന്നതാണ് അതിന്റെ ഒരു ഉത്തരം. കാരണം അവരിപ്പോ അദൃശ്യ ലോകത്താണ്. അദൃശ്യം അറിയാൻ നമുക്ക് ഒറ്റൊരു വഴിയേ ഉള്ളൂ. എന്താ വഴി? വഹയാണ് അതിനുള്ള വഴി, അല്ലെ? വഹയ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ദിവ്യ വെളിപാടായിട്ട് പ്രവാചകന്മാരെ അറിയിക്കുന്നതാണ്. ആ വഹയിൽ അള്ളാഹു തആല അവരെ കുറിച്ച് പറയുന്നത് എന്താണ്? അവരെ കുറിച്ച് പറയുന്നത് നേരത്തെ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞത് ഇന്ദ റബ്ബിഹിം വലാക്കില്ലാ തഷ്ഊറൂൻ എന്നാണ്. നിങ്ങൾക്ക് അവരെ കുറിച്ച് അറിയില്ല എന്നാണ്. ഇവിടെ പറയുന്നത് ഇന്ദ റബ്ബിഹിം യുർസഖൂൻ എന്നാണ്. അവർ അവരുടെ റബ്ബിങ്കൽ വിഭവങ്ങൾ നൽകപ്പെടുന്നു, അനുഗ്രഹിക്കപ്പെടുന്നു എന്നാണ്. അപ്പൊ അതിനാൽ ഗൈബിയായ വിഷയത്തെ കുറിച്ച് അമിതമായിട്ട് അന്വേഷിക്കുന്നതിൽ കാര്യമില്ല. നമുക്കതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. എന്നാൽ ഹദീസുകളിലൂടെ നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ, രക്തസാക്ഷികളുടെ ആത്മാക്കൾ പച്ചക്കിളികളുടെ കൂട്ടങ്ങളായിട്ട് സ്വർഗത്തിൽ പാറി നടക്കും, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. രക്തസാക്ഷികളുടെ ആത്മാക്കൾ പച്ചക്കിളികളുടെ കൂട്ടങ്ങളായിട്ട് സ്വർഗത്തിൽ പാറി നടക്കും. അള്ളാഹുവിന്റെ സിംഹാസനം ഉണ്ടല്ലോ, ദിവ്യ സിംഹാസനത്തിന് താഴെയുള്ള തൂക്കുവിളക്കുകളിലേക്കും അവർ പറന്നണയും എന്ന് ഹദീസിൽ വന്നിരിക്കുന്നു. മറ്റൊരു ഹദീസില് സ്വർഗത്തിൽ പ്രവേശിച്ച് പിന്നെയും ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു വിഭാഗം, സ്വർഗത്തിലെത്തിയിട്ട് ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു വിഭാഗം രക്തസാക്ഷികളാണ്. നമ്മളൊക്കെ സ്വർഗത്തിലെത്തിയാൽ പിന്നെ തിരിച്ചു വരാൻ ആഗ്രഹിക്കോ? കിട്ടിയത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മുറുകെ പിടിച്ചോണ്ടിരിക്കും. പക്ഷെ അവര് വീണ്ടും ഭൂമിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. എന്താ കാരണം? അത്രയും മഹത്തരമായ അനുഗ്രഹങ്ങളാണ് അവരവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ഇനിയും ഭൂമിയിൽ ചെന്നിട്ട് 10 വട്ടമെങ്കിലും ഷഹീദായെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു പോകും. ഇതിൽ നിന്ന് സത്യവിശ്വാസികൾ സ്വർഗത്തില് ജീവനുള്ള ആത്മീയമായ അവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് പറയാം. പക്ഷെ എങ്ങനെയാണ് അവരുടെ ജീവിതാവസ്ഥ എന്നതിനെ കുറിച്ച് നമുക്ക് ബോധ്യമില്ല. പക്ഷെ ചിലര് ബൽ അഹ്യ എന്ന പ്രയോഗത്തെ അക്ഷരാർത്ഥത്തിൽ എടുക്കാൻ ശ്രമിച്ചു. അക്ഷരാർത്ഥത്തിൽ എങ്ങനെ? അവരിപ്പോഴും ആ മരണപ്പെട്ടു പോയ മഹത്തുക്കൾ ഇപ്പോഴും ഭൂമിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മൺമറഞ്ഞവർ, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ഗുണദോഷങ്ങൾ വരുത്താൻ പോലും കഴിവുള്ളവരാണ്. ഭൂമിയിലുള്ളവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ അവർക്ക് കഴിയും. അതുകൊണ്ട് അവരുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് നേർച്ചാ വഴിപാടുകൾ നടത്തണം, അവരോട് നേരിട്ട് പ്രാർത്ഥിക്കണം, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാവുന്നതാണ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യതിചലനങ്ങളിലേക്ക് സമൂഹം എത്തിപ്പെട്ടിട്ടുണ്ട്. അവിടൊക്കെ മനസ്സിലാക്കേണ്ടത് ഖൈറും ഷെറും അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. അങ്ങനെയല്ലേ? വൽ ഖദ്രി ഖൈരിഹി വശ്ശത്തിഹി മിനല്ലാഹി തആല. അതൊക്കെ അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. ഒരാൾക്ക് അനുഗ്രഹം ചൊരിയലും ഒരാളെ പരീക്ഷിക്കലും ഒക്കെ പടച്ചോന്റെ ഭാഗത്ത് നിന്നാണ് എന്ന അടിസ്ഥാനത്തിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വ്യതിചലിച്ചു പോകും. ബൽ അഹ്യ എന്നതിന് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ അതൊരു ആലങ്കാരികമായ പ്രയോഗമാണ് എന്ന് നിലയ്ക്ക് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ശുഹദാക്കളായല്ലോ, ജീവാർപ്പണം നടത്തിയിരിക്കുന്നു, പക്ഷെ അവരുടെ ആദർശത്തിന് മരണമില്ല. ശരിയല്ലേ? നമ്മളിപ്പോഴും ബദരീങ്ങളെയും ഉഹദീങ്ങളെയും ഒക്കെ അനുസ്മരിക്കുമ്പോൾ അതിൽ നിന്ന് നാം വീര്യം ഉൾക്കൊള്ളുകയാണ്. എന്തിനു വേണ്ടിയാണ് അവർ ഷഹാദത്ത് വരിച്ചത്? അത് ബോധ്യപ്പെടുമ്പോൾ നമ്മളും അതേ മാർഗത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരസജ്ജരാകുന്നു. ആ നിലക്കുള്ളൊരു ആവേശം നമുക്കുണ്ടാകുന്നു. അവരുടെ ഷഹാദത്ത് പിൻഗാമികൾക്ക് വലിയൊരു പ്രചോദനവും ആവേശവുമാണ് എന്ന നിലക്കും വ്യാഖ്യാനിക്കപ്പെടുന്നു. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് മരണാനന്തരം അള്ളാഹുവിങ്കിൽ അവർക്ക് മഹത്തായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങൾ ഏതായാലും നമുക്ക് ലഭ്യമല്ല എന്ന് മനസ്സിലാക്കണം. പിന്നെ അവിടെ ഇന്ദ റബ്ബിഹിം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അവരുടെ നാഥങ്കൽ, അള്ളാഹുവിന്റെ അടുക്കലാണ് അവർ എന്ന നിലക്കുള്ള പ്രയോഗം. അതിനെ എങ്ങനെ മനസ്സിലാക്കണം? പടച്ചോന്റെ അടുത്ത് എന്ന അർത്ഥത്തിലാണോ? അള്ളാഹുവിന്റെ പ്രീതിയുടെ ഫലമായിട്ട് അവർക്ക് ലഭിക്കുന്ന ഉന്നതമായ ആദരണീയമായ പദവിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഇന്ദ റബ്ബിഹിം യുർസഖൂൻ, അവർക്ക് റിസ്ക് നൽകപ്പെടുന്നു. റിസ്ക് എന്നതിന് ആഹാരം എന്നർത്ഥം പറയാം അല്ലെ? വിഭവം എന്നും വിഹിതം എന്നും അനുഗ്രഹം എന്നൊക്കെ അതിന്റെ വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് പരലോക അനുഗ്രഹങ്ങളാണ്. അവര് ശാരീരികമായിട്ടാണോ, അതല്ല ആത്മീയമായ അവസ്ഥയിലാണോ അള്ളാഹുവിങ്കിൽ നിന്ന് അവർക്ക് അനുഗ്രഹം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശം എന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ബോധ്യമാകുന്നില്ല. എന്നാൽ പടച്ചതമ്പുരാന്റെ അടുക്കൽ അവർ അനുഗ്രഹീതരാണ്, ഏറ്റവും ഉന്നതമായ പദവി നൽകപ്പെടുന്നവരാണവർ എന്ന് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാം. അതിനാൽ വലാ തഹ്സബന്ന, നീ വിചാരിക്കരുത്, അല്ലദീന കുത്തിലു ഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവരെ കുറിച്ച്, അംവാത്ത, അവർ മരിച്ചു പോയിരിക്കുന്നു എന്ന് കരുതരുത്. അതൊരു നഷ്ടമായിപ്പോയി എന്ന് കരുതരുത്. മരിച്ചുപോവാ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. എന്നാൽ രക്തസാക്ഷ്യം എന്ന് പറയുമ്പോഴോ, അവര് എന്നെന്നും മനുഷ്യ ഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കുകയാണ്. ആ നിലയിലാണ് വിപ്ലവകാരികൾ ഈ രക്തസാക്ഷികളെ ഉൾക്കൊള്ളേണ്ടത്. അല്ലാതെ പെട്ടെന്ന് മനസ്സ് തകർന്ന് യുദ്ധത്തിന് പോയിരുന്നില്ലെങ്കിൽ അയാളെ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നില്ല എന്നല്ല. ഫലസ്തീനിലൊക്കെ നമ്മൾ കണ്ടില്ലേ അവരെ യാത്രയാക്കുന്ന രംഗങ്ങൾ? ആ ഒരു മാനസികാവസ്ഥയിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കണം എന്നാണ്. ബൽ അഹ്യാ ഉനൈന്ദ റബ്ബിഹി യുർസഖൂൻ, ഉന്നതമായ പദവികളിൽ ആദരിക്കപ്പെടുന്ന അവര് അള്ളാഹുവിങ്കിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പടച്ച തമ്പുരാൻ സന്തോഷ വാർത്ത അറിയിക്കാൻ. എന്നിട്ട് അവരുടെ ചില വിശേഷങ്ങൾ അടുത്ത ആയത്തുകളിൽ, ഫരിഹീന ബിമാ ആത്താഹും അല്ലാഹു മിൻ ഫളി. ഫരിഹീൻ, അവർ സന്തോഷിക്കുന്നവരാണ്. ബിമാ ആത്താഹും, അവർക്ക് നൽകിയതിൽ, ലഭിച്ചതിൽ, അള്ളാഹു അവർക്ക് നൽകിയതിൽ അവർ സന്തോഷിക്കുന്നു. മിൻ ഫളിഹി, അവൻ നൽകിയ അനുഗ്രഹത്താലും ഔദാര്യത്താലും. മാത്രമല്ല, വയസ്തബ്ശിറൂന, അവര് സന്തോഷിക്കുന്നവരുമാണ്. അവർ സന്തുഷ്ടരായ ആളുകളായിരിക്കും. എന്തുകൊണ്ട്? ആരെക്കുറിച്ച്? ബില്ലദീന ലം യൽഹഖു ബിഹി, ബില്ലദീൻ, ഒരു വിഭാഗത്തെ കുറിച്ച്. ലം യൽഹഖു, ലഹിഖ യൽഹഖു, വന്നു ചേർന്നു. ലം യൽഹഖു ബിഹി, അവരോടൊപ്പം വന്നു ചേർന്നിട്ടില്ലാത്ത, ഇപ്പോഴും ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് അവർ സന്തോഷിക്കുന്നു. അല്ലാ ഖൗഫുൻ അലൈഹിം, അവർ ദുഃഖിക്കേണ്ടി വരില്ല, അവർ ഭയപ്പെടേണ്ടി വരില്ല എന്ന്. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടിയും വരില്ല എന്ന് അവർ സന്തോഷിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന തങ്ങളുടെ പിൻഗാമികളായ ആദർശ സഹോദരങ്ങളുടെ കാര്യത്തിൽ അവർ സന്തുഷ്ടരാണ് എന്ന് പറയുന്നു. ഫരിഹീൻ, ഫർഹ് എന്ന് പറയുമ്പോൾ രസ അനുഭവങ്ങളാലുള്ള ആഹ്ലാദമാണ്, മാനസികമായ ഉല്ലാസമാണ്. നിങ്ങൾ ഇവിടെ രക്തസാക്ഷികളെ കുറിച്ച് ദുഃഖിച്ചിരിക്കല്ലേ, പക്ഷെ അവർ രക്തസാക്ഷികളായ ആളുകൾ,
തങ്ങളുടെ ആദർശ സഹോദരങ്ങളെ കുറിച്ച്, പിന്നാലെ വരാൻ പോകുന്ന ആദർശ സഹോദരങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്നവരാണ്. ആ സ്വന്തം ജനങ്ങൾ, ആദർശ സഹോദരങ്ങൾ സ്വർഗത്തിൽ തങ്ങളോടൊപ്പം വന്നു ചേരുന്ന ആ നാളുകൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അവർ എന്നാണ്. യസ്തബിഷിറൂൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശം, നമ്മൾ അറിയാൻ ഇഷ്ടപ്പെടുന്ന സന്തോഷ വാർത്തകൾ ഉണ്ടല്ലോ, അത്തരം വാർത്തകൾ അറിഞ്ഞാൽ ഉണ്ടാകുന്ന സന്തോഷം അല്ലേ. ഇപ്പോ പിന്നെ മകള് പ്രസവിക്കാൻ വേണ്ടി അഡ്മിറ്റായി അല്ലേ, ഒരു പേരക്കുട്ടി പിറക്കാൻ പോകുന്നു, അതിലുള്ള സന്തോഷം. ആ കുഞ്ഞ് പിറന്നു കഴിഞ്ഞാലോ ആ സന്തോഷം പിന്നെ ഇരട്ടിക്കാണ്. ആ നിലയില് അവരിപ്പോ അനുഭവിക്കുന്ന സന്തോഷങ്ങൾ, ഇനി വരാൻ പോകുന്ന സത്യവിശ്വാസികൾ കടന്നു വരുമ്പോ അവർക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്തുള്ള സന്തോഷങ്ങൾ, ഈ സന്തോഷങ്ങളിലായിരിക്കും അവര്. ത്യാഗ പരിശ്രമങ്ങളില് ഒരുപക്ഷെ പിൻഗാമികൾ അവരോടൊപ്പം, ശുഹദാക്കളോടൊപ്പം എത്തിയില്ല എന്നിരിക്കാം. എന്നാലും അള്ളാഹു താല ശുഹദാക്കളുടെ ആഗ്രഹം പരിഗണിച്ചിട്ട് തങ്ങളുടെ വിശ്വാസികളായ ബന്ധുക്കളെ അവരിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യാം. അല്ലാതെ രണ്ടും രണ്ട് തട്ടിലാക്കി നിർത്തുകയില്ല എന്ന് പണ്ഡിതന്മാർ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഈ ആയത്തുകൾക്ക് പടച്ചതമ്പുരാൻ സവിശേഷമായ ഒരു സന്തോഷ വാർത്ത കൂടി നമുക്ക് നൽകുന്നുണ്ട്. ഉഹദ് ശുഹദാക്കളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നുണ്ട്, സ്വർഗത്തില് തങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ മഹത്വം കണ്ടിട്ട് അവര് പറഞ്ഞു പോകും അത്രേ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ പറ്റി ഭൂമിയിലെ നമ്മുടെ സഹോദരങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഭൂമിയിലെ നമ്മുടെ സഹോദരങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സാഹിബു യാസീൻ ഇതുപോലെ പറയുന്നില്ലേ, യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. തന്നെ വധിച്ചു കളഞ്ഞ ആളുകളുടെ കാര്യത്തിൽ ആ പ്രബോധകൻ അവിടെ വെച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, യാ ലൈത ഖൗമി യഅലമൂൻ, എന്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ, ബിമാ ഗഫറലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ, എന്റെ റബ്ബ് എന്റെ പാപങ്ങൾ പുറത്തു തന്നതും എന്നെ ആദരണീയരിൽ ഉൾപ്പെടുത്തിയതിനെ കുറിച്ചും എന്റെ സമൂഹം അറിഞ്ഞിരുന്നെങ്കിൽ. ഇതേപോലെ ഉഹദീങ്ങൾ, ഉഹദ് രക്തസാക്ഷികൾ ഇപ്പൊ ലോകത്ത് ജീവിച്ചിരിക്കുന്ന സത്യവിശ്വാസികളെ കുറിച്ച് ആഗ്രഹിക്കാൻ, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളൊക്കെ ഇപ്പൊ ഭൂമിയിലുള്ള നമ്മുടെ സഹോദരങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എങ്കിൽ അവർക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുവാൻ, പ്രവർത്തിക്കുവാൻ കൂടുതൽ ആവേശം കിട്ടിയേനെ. ആ സമയത്ത് അള്ളാഹു താല അവരോട് പറഞ്ഞത്രേ, നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, ഈ സന്തോഷ വാർത്തകൾ ഞാൻ അവർക്ക് എത്തിച്ചു കൊടുത്തോളാം. അങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ വഹി അവതരിച്ചതെന്നാണ്. വലാ തഹ്സബന്ന മുതൽക്കുള്ള മൂന്ന് സൂക്തങ്ങളുടെ അവതരണം അങ്ങനെയാണ് സംഭവിച്ചത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ പണ്ഡിതന്മാര് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഫരിഹീന ബിമാ ആതാഹുമുല്ലാ, അള്ളാഹു തങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ അവർ സന്തുഷ്ടരാണ്. ആ രക്തസാക്ഷികൾ, മിൻ ഫളിഹി, അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവൻ നൽകിയതിൽ സന്തുഷ്ടരാണ്. വയസ്തബിഷിറൂന, അവർ സന്തോഷിക്കുന്നവരാണ്. ബില്ലദീന ലം യൽഹഖു ബിഹിം, തങ്ങളോടൊപ്പം വന്നു ചേർന്നിട്ടില്ലാത്ത തങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച്. മിൻ ഖൽഫിഹിം, തങ്ങൾക്ക് പിന്നാലെ വരാൻ പോകുന്നവരായ. നമ്മൾ ഖബറിടങ്ങളിൽ ചെന്ന് സലാം പറയുമ്പോ നിശ്ചയം അള്ളാഹു ഉദ്ദേശിച്ചെങ്കില് ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നു ചേരുന്നവരാണ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ആദം അലൈഹിസ്സലാം മുതൽക്ക് ഇങ്ങോട്ടുള്ള അന്ത്യനാളിൽ പിറന്നു വീഴുന്ന കുഞ്ഞുവരെയുള്ള ആ വലിയ കണ്ണിയുണ്ടല്ലോ, അതിൽ നമ്മൾ നമ്മളെ കൂടി ബന്ധിപ്പിക്കുകയാണ്. വഇന്ന ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖുൻ, അതേ മനസ്സോടുകൂടിയാണ് ഇവിടെ ഈ സ്വർഗസ്ഥരാകുന്ന രക്തസാക്ഷികൾ നമുക്ക് വേണ്ടിയിട്ട് പ്രതീക്ഷിക്കുന്നത്. അല്ലദീന ലം യൽഹഖു ബിഹിം മിൻ ഖൽഫിഹിം, എന്തല്ലേ ആദർശ ബന്ധുക്കൾ തമ്മിലുള്ള ആത്മബന്ധം. അവര് നമ്മളെ കൂടി അവിടെ കിട്ടാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അതേ മാർഗത്തിൽ പരിശ്രമിക്കുക എന്നത് നമ്മുടെയും ബാധ്യതയാണ്. ആ നമുക്ക് വേണ്ടിയാണ് പറയുന്നത്, അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ഭയപ്പെടാനും ദുഃഖിക്കാനൊന്നും ഇല്ല. ദുനിയാവ് ആകപ്പാട് കുറച്ച് നാളുകളല്ലേ, അതെങ്ങനെയെങ്കിലൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ, പരീക്ഷണങ്ങളെ അതിജീവിച്ച് രക്ഷപ്പെട്ടാൽ അൽഹംദുലില്ലാ, നിങ്ങളെ കാത്തിരിക്കുന്നത് ഭയവും ദുഃഖവും ഇല്ലാത്ത നിത്യ ശാന്തിയും സമാധാനവും അനുഗ്രഹങ്ങളുമാണ് എന്ന് പറയുന്നു. ഒന്നുകൂടി, യസ്തബിഷിറൂന ബിനിഅമ്മതി മിനല്ലാഹ്, യസ്തബിഷിറൂൻ, അവർ സന്തുഷ്ടരായിരിക്കും. ബിനിഅമ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിങ്കിൽ നിന്നുള്ള അനുഗ്രഹത്താൽ, വ ഫളൽ അവന്റെ ഔദാര്യത്താലും, വ അന്നല്ലാഹ നിശ്ചയം അല്ലാഹു തആല ലാ യുളിയു അല്ലാഹ യുളിയു പാഴാക്കി, അജ്റൽ മുഅ്മിനീൻ വിശ്വാസികളുടെ പ്രതിഫലം, ലാ യുളിയു അവൻ പാഴാക്കുകയില്ല. മൂന്ന് കാര്യങ്ങളാണ് അവരുടെ സന്തോഷത്തിന്റെ നിമിത്തമായിട്ട് ഇവിടെ പറയുന്നത്. ഒന്ന്, നിഅമത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവർ സന്തുഷ്ടനാകും. വ ഫളൽ, അതിൽ കൂടുതലായിട്ട് അവർ ചെയ്ത കർമ്മങ്ങൾക്ക് ഉപരിയായി അള്ളാഹു നൽകുന്ന ഔദാര്യങ്ങളാൽ അവർ സന്തുഷ്ടരാകും. വിശ്വാസികളുടെ കർമ്മങ്ങൾ അള്ളാഹു ഒരിക്കലും പാഴാക്കുകയില്ല എന്നതിനാലും അവർ അങ്ങേയറ്റം സന്തുഷ്ടരായിരിക്കും എന്ന് പടച്ചതമ്പുരാൻ ഇവിടെ നമുക്ക് വാക്ക് നൽകുകയാണ്. പടച്ചതമ്പുരാൻ ഈ മഹത്തായ വാഗ്ദാനങ്ങൾ ഏറ്റുവാങ്ങുവാൻ അർഹതയുള്ള സൗഭാഗ്യവാന്മാരിൽ നമ്മെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരീക്ഷണങ്ങൾ നിറഞ്ഞ ഈ കാലഘട്ടത്തില് പ്രത്യേകിച്ചും നമ്മൾ ഈ ആയത്തുകളുടെ ഒരുൾ ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് മനസ്സിന് നല്ല കരുത്തും ധൈര്യവും ലഭിക്കുന്നത്. പടച്ചവന്റെ മാർഗത്തിൽ സ്വയം സമർപ്പിതരാകാനുള്ള സന്നദ്ധത നമ്മിൽ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ദീനിന്റെ മാർഗത്തിൽ ഇസ്തിഖാമത്ത് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ, നിന്റെ ദീനിന്റെ വഴിയിലുള്ള ഒരു പരിശ്രമവും പാഴായി പോകുന്നതല്ല, എല്ലാം പ്രയോജനപ്രദമാണ്. ഒന്നുപോലും നീ നിന്റെ മുമ്പിൽ അശ്രദ്ധമായി പോവില്ല, എല്ലാത്തിനും നീ പ്രതിഫലം നൽകും എന്ന ഉറച്ച പ്രതീക്ഷയാണ് ഈ സൂക്തങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നത്. നാഥ, ഞങ്ങളുടെ മുൻഗാമികൾ കടന്നുപോയ അതേ മാർഗത്തിലൂടെ നീ വാഗ്ദാനം ചെയ്യുന്ന സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാൻ ഞങ്ങൾക്കും തൗഫീക്ക് നൽകണേ റബ്ബെ. പടച്ചവനെ, നിന്റെ ദീനിന്റെ വഴിയിൽ ജീവിച്ച്, ദീനിന്റെ വഴിയിൽ സമർപ്പണ സജ്ജരായി, ദീനിന്റെ വഴിയിൽ തന്നെ മരണം വരിക്കുവാൻ, നിന്നെ കണ്ടുമുട്ടുവാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റബ്ബെ. പടച്ചവനെ, എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ നാഥ. ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബെ, ഈ മഹത്തായ ഖുർആനിന്റെ അനുഗ്രഹീതമായ ഈ മജ്ലിസിൽ വെച്ച് ഞങ്ങൾ നിന്നോട് തേടുകയാണ് റബ്ബെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണേ നാഥ. പ്രാർത്ഥനകൾ തട്ടിക്കളയല്ല റബ്ബെ. പടച്ചവനെ, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. പടച്ചവനെ, മക്കളില്ലാത്ത സഹോദരങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിലെ ഒരു സഹോദരനും കോട്ടയത്തുള്ള ഒരു സഹോദരനും. റബ്ബെ, അവർക്കെല്ലാം സ്വാലിഹായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. അതേപോലെ വ്യത്യസ്തമായ ഒരു കാര്യം ഒരു സഹോദരൻ ആവശ്യപ്പെട്ടിരിക്കുന്നു, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയാണ്. അംഗവൈകല്യമുള്ള സഹോദരങ്ങൾ, അവരിൽ 3000 ആളുകൾ താൽക്കാലിക ജീവനക്കാരായിട്ട് ഗവൺമെന്റ് 6 മാസത്തേക്കൊക്കെ നിശ്ചയിക്കാറുണ്ട്. അവരെ സ്ഥിരപ്പെടുത്തി കിട്ടാൻ വേണ്ടിയിട്ട് ആ കുടുംബങ്ങൾ വളരെ പ്രയാസത്തിലാണ്. അവരതിനുവേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് റബ്ബെ. സ്ഥിരപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നാഥ നീ അവരെ അനുഗ്രഹിക്കണേ റബ്ബെ. ഉപജീവനം, ഹലാലായ ഉപജീവന മാർഗങ്ങൾ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. അതേപോലെ ഒരു സഹോദരൻ ഗൾഫില് നിരപരാധിയായിരിക്കെ തടവറയിൽ അകപ്പെട്ടതിനെ കുറിച്ച് ഒരു സഹോദരൻ അറിയിച്ചിട്ടുണ്ട്. ATM കാർഡ് തന്റെ കൂട്ടുകാരന് ഉപയോഗിക്കാൻ കൊടുത്തിട്ട് ആ കൂട്ടുകാരൻ അയാളെ വഞ്ചിച്ചു കളഞ്ഞത്രേ. അങ്ങനെ കാർഡിന്റെ ഉടമ എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തെ ജയിലിലിട്ടിരിക്കുകയാണ്. പഠിച്ചവനെ, നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് പുറത്തു വരുവാൻ അദ്ദേഹത്തിന് തൗഫീക്ക് നൽകണേ റബ്ബെ. അദ്ദേഹത്തിന്റെ ഉമ്മയും ബന്ധുമിത്രാദികളും ഒക്കെ അങ്ങേയറ്റം വിഷമത്തിലാണ് റബ്ബെ. അവർ അദ്ദേഹത്തിന് വിമോചനം നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. യൂസുഫ് അലൈഹിസ്സലാമിന്റെ നിരപരാധിത്വം തെളിയിച്ച നാഥ, പടച്ചവനെ, ആ തടവറയിൽ അകപ്പെട്ട സഹോദരന് എത്രയും വേഗം വിമോചനം നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. പല സംഭവങ്ങളും പിന്നെയും പിന്നെയും നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഫലസ്തീൻ സംഭവം, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പല സംഭവങ്ങളും, ഒടുവില് ലക്ഷദ്വീപ് നിവാസികൾ അനുഭവിക്കുന്ന പ്രയാസം. ഇന്ന് കാലത്ത് നമ്മുടെ ഖുർആൻ പഠിതാവായ ഒരു സഹോദരി പ്രത്യേകമായിട്ട് അറിയിച്ചു, അവരുടെ നാട് സംഘർഷഭരിതമായിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ, ഇന്ത്യയിലെ ഏറ്റവും സമാധാനം നിറഞ്ഞ നാടായിരുന്നു അത്. വീടുകളുടെ വാതിലുകൾ രാത്രി ഉറങ്ങുമ്പോൾ പോലും അടക്കേണ്ടതില്ലാത്ത വിധം അത്രയും സുരക്ഷിതമായ നാട്. പഠിച്ചവനെ, ആ നാട്ടിലും സംഘർഷങ്ങൾ ഉണ്ടാവുകയാണ്. നിരപരാധികളായ, നിഷ്കളങ്കരായ, ദീൻ ഉൾക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ് അവിടെയുള്ളത്. റബ്ബെ, അവർക്ക് മനസ്സമാധാനം നൽകണേ റബ്ബെ. ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന അന്യായമായ ഇടപെടലുകൾ, അനീതി, പ്രച്ഛവനെ അതിനെ ചെറുത്ത് തോൽപ്പിക്കുവാൻ ജനാധിപത്യപരമായ വഴികളിലൂടെ സമരം ചെയ്ത് അവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ ഭരണകൂടത്തിന് നീതിബോധവും വിവേകവും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. കുത്തക മുതലാളിമാർക്ക് വേണ്ടിയിട്ട് ആ നാടിനെ വിട്ടുകൊടുക്കാൻ അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരെ അരുക്കാക്കുന്ന, അവകാശങ്ങൾ നിഷേധിക്കുന്ന, വീടുകൾ നിന്ന് കുടിയൊഴിപ്പിച്ചു കളയുന്ന അവസ്ഥയിൽ നിന്ന് അവരെ കാക്കണേ റബ്ബേ. പടച്ചവനെ മനസ്സമാധാനം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ കോവിഡ് മഹാമാരിയിൽ നിന്ന് സമാധാനം നൽകണേ റബ്ബേ. മലപ്പുറം ജില്ലയിലും അതുപോലെ പലയിടങ്ങളിലും കോവിഡ് വീണ്ടും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അറിവുകളുണ്ട്. പടച്ചവനെ അതിൽ ജാഗ്രത പുലർത്തുവാൻ അതേപോലെ തന്നെ ശിഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ശുഹദാക്കളോടൊപ്പം അവർ കടന്നെത്തുന്ന സ്വർഗങ്ങളിൽ ഞങ്ങൾക്കും നീ പ്രവേശനം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന ആദാബന്നാർ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വജലാ സുദൂരിനാ വർസഖ്നا തിലാവതഹു ആന അല്ലൈലി വഅത്രാഫ നഹാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. السلام عليكم ورحمه الله.